ഇത് അഭ്യാസത്തിലാണ് ഇരിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, അഭ്യാസം കൊണ്ട് സാധ്യമല്ലാത്തതൊന്നുമില്ല എന്നാണ്. അർജുനനെ ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാൻ ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാതി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഹേ ഭഗവാൻ, ഈ മനസ്സിനെ കീഴടക്കുക, മനസ്സിനെ ധ്യാനം ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്ന വലിയ വിഷമാണ്, വായുവിനെ പിടിച്ച് കെട്ടുന്ന മാതിരിയാ. അപ്പൊ ഭഗവാനേ അത് ഈസിയാണ് എന്നൊന്നും പറഞ്ഞില്ലേ, ഭഗവാനും സമ്മതിച്ചു കൊടുക്കുക. അതെ, സംശയമില്ല എന്നാണ്. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത്തു കൗന്തേയ വൈരാഗ്യേന ച ഗൃഹ്യതേ എന്നാണ്. അസംശയം മഹാബാഹോ, ഹേ മഹാബാഹോ, അർജുനനെ വിളിക്കുന്നത് തന്നെ മഹാബാഹോ എന്നാണ്. മൈറ്റി രാമഡ് വൺ, വീരനായ പരമ വീരപുരുഷനാണ് അർജുനൻ. അങ്ങനെ ഇരിക്കുന്ന അർജുനന് പോലെ ഇത് വിഷമാണെന്നുള്ള സംശയമില്ലേ, അസംശയം. പക്ഷേ സാധ്യമല്ലാത്തതൊന്നും അല്ലാതെ സാധ്യമാണ്. എങ്ങനെ? അഭ്യാസേനത് കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. വൈരാഗ്യവും അഭ്യാസവും ഉണ്ടെങ്കിൽ നടക്കാത്ത കാര്യമൊന്നുമില്ല എന്ന്. ഈ സർക്കസിൽ പോയി നോക്കിയാല് ഒരു ചെറിയ കമ്പി കെട്ടിയിട്ടുണ്ടാവും, ആ കമ്പിയുടെ മുകളിൽ കൂടെ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒക്കെ നടക്കും, കയ്യിലൊരു വടിയൊക്കെ വെച്ചുകൊണ്ട് അവര് അതിന്റെ മുകളിൽ കൂടെ നടക്കും. നമ്മൾ പലരും കണ്ടിട്ടുള്ളതാ. ഇതെങ്ങനെയാണ് അത് സാധിച്ചെടുത്ത്? അഭ്യാസം കൊണ്ട്. അഭ്യാസം കൊണ്ടാണ് ഈ കമ്പിയുടെ മുകളിൽ കൂടെ അവർ നടക്കുന്നത്. അഭ്യാസം കൊണ്ട് എന്തൊക്കെയോ വിക്രിയകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അഭ്യാസമുള്ള ആൾക്ക് നടക്കാൻ ഒരു കമ്പിയുടെ മുകളിൽ കൂടെയും നടക്കാം. നേരെ മറിച്ച് കള്ളു കുടിച്ച ആൾക്ക് ഹൈവേയും പോരാ, അയാൾക്ക് ഹൈവേയിലും നടക്കാൻ പറ്റില്ല. നാഷണൽ ഹൈവേയിൽ ഇറക്കി വിട്ടാൽ അയാൾക്ക് നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് അതാണ് പ്രോബ്ലം. മനസ്സിൽ ഈ അവിദ്യയാവുന്ന ഈ മദ്യം കുടിച്ചിട്ടാണ് ഈ വിഷമമൊക്കെ വന്നിരിക്കുന്നത് എന്നാണ്. അപ്പം ഭഗവാനിലെ മനസ്സ് ചെലുത്തണമെങ്കിൽ അതിന് ഒരേ ഒരു വഴി, വീണ്ടും വീണ്ടും അഭ്യാസം. വേറെ ഒരു വഴി എന്താന്ന് വെച്ചാൽ, മനസ്സ് എവിടെയൊക്കെ പോണുവോ എത്രയെത്ര മനോയാതി തത്ര തത്ര സമാധയ എന്നാണ്. മനസ്സിൽ എന്തൊക്കെ വിചാരം വേണമെങ്കിൽ വന്നോട്ടെ, എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, എങ്ങോട്ട് വേണമെങ്കിൽ മനസ്സ് ഓടിപ്പോയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. മനസ്സ് എവിടെ പോയാലും എന്തിനെ കണ്ടാലും അതിനോടൊക്കെ പറയാ, മനസ്സിനോട് പറയാ, ഇതൊക്കെ ഭഗവാനാണ്, ഇതൊക്കെ ഭഗവാനാണ്, കാണുന്നതൊക്കെ ഭഗവാനാണ്, കാണുന്നതൊക്കെ ഭഗവാനാണ്, എല്ലാ രൂപത്തിലും ഇരിക്കുന്നത് ഭഗവാനാണ്. പുറമേക്ക് ഇരിക്കുന്ന മാത്രമല്ല, അകമേക്ക് ഇരിക്കുന്നതും, ഈ കാണുന്ന ഓരോ രൂപവും സ്ത്രീയായിട്ടും പുരുഷനായിട്ടും ഇരിക്കുന്നത് ഭഗവാനാണ്. മനസ്സിലിരിക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഭഗവാനാണ്. കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ ഭഗവാനാണ്. ഇതൊക്കെ ഭഗവാന്റെ സ്വഭാവമാണ്. ഇങ്ങനെ എല്ലാത്തിനും ഒരു ദിവ്യഭാവം കൊടുക്കാനാണ്. അങ്ങനെ എല്ലാത്തിനെയും ദിവ്യഭാവം കൊടുക്കുമ്പോൾ ക്രമേണ, ആദ്യം കുറച്ചു കാലത്തേക്ക് നമുക്കത് വെറുതെ നമ്മളൊരു സജഷൻ കൊടുക്കുന്ന മാതിരി തോന്നിയാലും പിന്നെ 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 ആ ദിവ്യത്വം അതിന് പ്രകാശിക്കാൻ തുടങ്ങും കുറെ മെല്ലെ മെല്ലെ. ഇത് നമുക്ക് അനുഭവത്തിൽ കാണാൻ കഴിയാതെ നമ്മൾ അതിനൊക്കെ ദിവ്യമാണ് ദിവ്യമാണ് ദിവ്യമാണെന്ന് ഭാവന ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ദിവ്യമായിട്ട് പ്രകാശിക്കാൻ തുടങ്ങും. ഋഷിമാർ അവരുടെ അനുഭവത്തിന്റെ അവസാനം പറഞ്ഞ് കാണുന്നത് മുഴുവനേ പരമേശ്വര അങ്ങയുടെ സ്വരൂപമാണെന്നാണ്. ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉതപാ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖ ത്വം സ്ത്രീ ത്വം പുമാൻ അസി. ഹേ ഭഗവൻ, അങ്ങ് സ്ത്രീയാണ്, അങ്ങ് പുരുഷനാണ്, അങ്ങ് കുമാരനും അങ്ങാണ്, കുമാരിയും അങ്ങാണ്, വൃദ്ധനായി വടി പിടിച്ചു നടക്കുന്നതും അങ്ങാണ്. ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖ. വിശ്വത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അതും അങ്ങയുടെ സ്വരൂപമാണ്, അങ്ങല്ലാതെ വേറെ ഒന്നുമില്ല. ഈ ഭാവം നിരന്തരം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്നത് മുഴുവൻ ഭഗവാനാണ്, ഭഗവാനാണ്, ഭഗവാനാണ്. നമുക്ക് ആരോട് ആരെങ്കിലും നമുക്ക് ഉപദ്രവം ചെയ്യുമ്പോൾ പോലും ഈ ഭാവം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയും. അദ്ദേഹം ഭഗവാനാണ്, ഭഗവാൻ നമുക്ക് തെറ്റ് ചെയ്യില്ലല്ലോ, ഭഗവാനാണെന്നുള്ള ഭാവന എല്ലാത്തിലും കൊണ്ടുവരാനാണ്. ഈ ഭാവം നമുക്ക് നിരന്തരം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ നമുക്ക് എല്ലായിടത്തും ഭഗവാനെ അല്ലാതെ വേറെ ഒന്നിനെയും കാണാൻ കഴിയില്ല. അപ്പൊ മനസ്സിനെ എങ്ങോട്ട് ഓടാൻ കഴിയും? മനസ്സിന് ഏതിന് തെറ്റായ വഴിക്ക് പോകാൻ കഴിയും? എവിടെ ചാഞ്ചല്യം? അത് ചഞ്ചലപ്പെട്ടാലും ഭഗവാനിലേ ചഞ്ചലപ്പെടാൻ പറ്റുള്ളൂ. മനസ്സുമില്ല, മനസ്സും ഭഗവാന്റെ സ്വരൂപമാണ്. മനസ്സും ഭഗവാന്റെ സ്വരൂപമാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് എന്നൊരു സാധനം എവിടെ? മനസ്സേ ഇല്ല. രമണ മഹർഷി പറയും, മാനസം തുക്കിം മാർഗണേ കൃത്തേ നൈവ മാനസം മാർഗ ആർജവാത്. അദ്ദേഹത്തിന്റെ ഋജു മാർഗമാണ്. അദ്ദേഹത്തിനോട് പോയിട്ട് മനസ്സ് ചഞ്ചലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹർഷി ചോദിക്കും, എവിടെ മനസ്സ്? മനസ്സിനൊന്ന് കാണിച്ചു തരുമെന്ന്. മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഒന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ. എന്താ മനസ്സ്? മനസ്സെന്ന് വെച്ചാൽ എന്താ? കുറെ തോട്ട് വേവ്സ് ആണ്, വിചാരങ്ങളാണ്. വിചാരങ്ങളല്ലാതെ മനസ്സെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു സാധനമൊന്നുമില്ല. ഈ വിചാരങ്ങൾക്കൊക്കെ മൂലമായിട്ട് ആദ്യം വരുന്ന വിചാരം ഞാൻ എന്നുള്ള വിചാര, ഞാൻ എന്നുള്ള വിചാരം വന്നിട്ടേ നീ അവൻ എന്നുള്ള വിചാരങ്ങളൊക്കെ വരുള്ളൂ. വേണമെങ്കിൽ നോക്കിക്കോളൂ, ഉറങ്ങി എണീക്കുമ്പോ ആദ്യം വരുന്ന വിചാരം എന്താ? ഞാൻ, ഞാൻ എന്നുള്ള വിചാരം വരുന്നു. പിന്നെയാണ് ശരീരബോധം വരുന്നത്, പിന്നെയാണ് നമ്മൾ ലോകത്തിനെയൊക്കെ കാണുന്നത്. ഉറങ്ങുമ്പോ അതേമാതിരി ഇതൊക്കെ മറിഞ്ഞു പോണു, ലോകം മറിഞ്ഞു പോണു, പിന്നെ ശരീരബോധവും മറിഞ്ഞു പോയി സുഖമായിട്ട് ഉറങ്ങും. ഞാൻ എന്നുള്ള വിചാരവും പോയി. രാവിലെ എണീക്കുമ്പോ ഇത് അഹം വൃത്തി ആദ്യം വരും, ചിത്തവൃത്തിയിൽ ആദ്യത്തെ വൃത്തി ഞാൻ എന്നുള്ള വിചാരം. ഞാൻ എന്നുള്ള വിചാരം വരാതെ വേറെ ഒരു വിചാരത്തിനും വരാൻ പറ്റില്ല എന്ന്. അപ്പൊ ഈ ഞാൻ എന്നുള്ള വിചാരം എവിടെ നിന്ന് വരുന്നു എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാവും. അതാണ് മനസ്സിന്റെ മൂലസ്ഥാനം, മനസ്സ് അവിടെ അടങ്ങിക്കൊള്ളും എന്നാണ്. അതാണ് ഭഗവാന്റെ പാദപത്മം എന്നാണ് പറയുന്നത്. ഹൃദയമാണ് ഭഗവാന്റെ പാദപങ്കജമത്രേ. അപ്പൊ മനസ്തേ പാദാബ്ജേ നിവസത്തു, ഭഗവാന്റെ പാദപത്മത്തിൽ മനസ്സ് നിൽക്കട്ടെ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മനസ്സ് ഹൃദയത്തിൽ അടങ്ങി നിൽക്കട്ടെ എന്നാണ്. മനസ്സ് ഹൃദയത്തിൽ അടങ്ങി നിന്നാൽ അന്തർമുഖം എന്ന് പറയുന്നത് അതാണ്, അവിടെയാണ് ഭഗവാനെ അറിയേണ്ടത്. അതാണ് ലളിതാ സഹസ്രനാമത്തില് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ഒരു നാമം. അന്തർമുഖ സമാരാധ്യ, ദേവി അറിയണമെങ്കിൽ അന്തർമുഖമായിട്ട് ആരാധിക്കണം. ബഹിർമുഖ സുദുർലഭ എന്നാണ്. ബഹിർമുഖത്തിലെ പുറം ലോകത്തിൽ എത്ര തേടിയാലും ആർക്കും കിട്ടാൻ പോണില്ല. ബഹിർമുഖനായിരിക്കുന്നവന് കിട്ടില്ല, അന്തർമുഖനായിരിക്കുന്നവനെ അറിയാൻ പറ്റുള്ളൂ, സംയമിയായിരിക്കുന്നവനെ അറിയാൻ പറ്റുള്ളൂ എന്ന്. അന്തരംഗത്തിൽ തിരിഞ്ഞു നോക്കാം മനസ്സിനെ, അതിനെ സൂക്ഷ്മമായിട്ടുള്ള സ്വരൂപത്തിനെ ആരാഞ്ഞു നോക്കിയാല് മനസ്സെന്ന് പറഞ്ഞൊരു പദാർത്ഥമേ ഇല്ല. ഈ ഇല്ലാത്തതാണ് നമ്മൾ ഇത്രയും വിഷമിപ്പിക്കുന്നത്. ഇല്ലാത്ത മായയിടും ഉല്ലാസം ഒന്നും അറിവില്ല. ഇത് മൊത്തത്തിൽ ചിന്തിച്ചു നോക്കിയാല് ജനനി നവരത്ന മഞ്ജരി നാരായണ ഗുരുവിന്റെ ഒരു കൃതിയുണ്ട്, അതിലുള്ള വാക്കായത് ഇല്ലാത്ത മായയിടും ഉല്ലാസം ഒന്നും അറിവില്ലാത്ത അറിവിൽ അറിവില കല്ലാഴിയും കനലും എല്ലാം ഒരു ആദി അറിവാം എന്ന് പറയും. ചിന്തിച്ചു നോക്കിയാൽ എല്ലാം ഒരു ആദി അറിവാം എന്ന്. എല്ലാം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭഗവത് സ്വരൂപമാണ്, എല്ലാം ജ്ഞാനസ്വരൂപമാണ്, ആത്മസ്വരൂപമാണ്. ആത്മാവല്ലാതെ, ഭഗവാനല്ലാതെ, ശുദ്ധമായ ചൈതന്യമല്ലാതെ, ശിവമല്ലാതെ ഒന്നുമേ ഇല്ല എന്നാണ്. കാണുന്നത് മുഴുവൻ ശിവസ്വരൂപമാണ്, കാണുന്നത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ്. ഈ ബോധ അന്തരംഗത്തിന് നിരന്തരം സ്മരണയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മനസ്സ് പിന്നെ എങ്ങോട്ട് ഓടാനാണ്, എന്തിനെ കാണാനാണ്? ആ ഭഗവാൻ തന്നെ ഒരിടത്ത് സ്ത്രീ ആയിട്ടിരിക്കുന്നു, ഒരിടത്ത് പുരുഷനായിട്ടിരിക്കുന്നു, ഒരിടത്ത് വൃദ്ധനായിട്ടിരിക്കുന്നു, ഒരിടത്ത് വേറെ രൂപത്തിലിരിക്കുന്നു. കാഞ്ചി പരമാചാര്യർ ഇതിനു മുമ്പുണ്ടായിരുന്ന മഹാസ്വാമി, അദ്ദേഹം വളരെ രസമായിട്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു സന്യാസി ഒരിക്കൽ കാഞ്ചീപുരത്തിൽ വന്നപ്പോ സ്വാമികൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എന്താ ചെയ്യണതെന്ന് ചോദിച്ചു. അപ്പൊ ആ സന്യാസി പറഞ്ഞു, ഞാൻ നാട് നാടായിട്ട് ഇങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിവർത്തനം ചെയ്യുമ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നീ എന്ത് ചെയ്യും? ഇല്ല, ഞാൻ ഭിക്ഷ എടുത്തിട്ട് ആഹാരം കഴിക്കും, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും മരത്തിന്റെ ചോട്ടിലോ അമ്പലത്തിലോ എവിടെയെങ്കിലും ഇരുന്ന് ധ്യാനിക്കും, എന്നിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. ഇതാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പരമാചാര്യർ പറഞ്ഞു, അത് പോരാ, സന്യാസിക്ക് വേറെ ഒരു ധർമ്മം കൂടെ ഉണ്ട്, പോകുന്നിടത്തൊക്കെ അവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കണം, അദ്വൈത ഉപദേശം, അദ്വൈത വേദാന്തത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം, അതും കൂടെ ചെയ്യണം. വെറുതെ ആഹാരം വാങ്ങി കഴിക്കരുത്, അവരോട് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാമെന്ന്. അപ്പൊ ആ സന്യാസി പറഞ്ഞു, എനിക്ക് ഉപദേശം കൊടുക്കാനോ അദ്വൈതമോ വേദാന്തമോ ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ പരമാചാര്യ പറഞ്ഞു, നിനക്ക് അദ്വൈതം വേദാന്തം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു കഥ പറഞ്ഞു തരാം. ആ കഥ പോയിട്ട് എല്ലായിടത്തും പോയി പറഞ്ഞാൽ മതി എന്നാണ്. ഞാൻ ഒരു കഥ പറഞ്ഞു തരാം, ഇതന്നെയാണ് അദ്വൈതം. എന്താ കഥ എന്ന് വെച്ചാല്, ഒരു ഗ്രാമത്തില്, തമിഴ്നാട്ടില് കുംഭകോണ സൈഡിലെ ഒരു ഗ്രാമത്തില് രാമസ്വാമി എന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു. അത്ര രാമസ്വാമി എന്നൊരു പയ്യൻ, ആ പയ്യന് ആ ഗ്രാമത്തിലുള്ളവർക്കൊന്നും ആ കുട്ടിയെ വിലയില്ല. കാരണം ഒരു അറിവില്ല, ഒരു പാണ്ഡിത്യമില്ല, ഒരിടത്തും പോയാൽ ഉരുപ്പിടണമില്ല. അപ്പൊ ഇവരൊക്കെ ആ കുട്ടിയെ കളിയാക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ജോലി അന്വേഷിച്ച് നോക്കി പോയി, ഒരു ജോലിയും കിട്ടുന്നില്ല ആ കുട്ടിക്ക്. ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഗ്രാമത്തില് ഒരു സർക്കസ് കമ്പനി വന്നു എന്നാണ്. സർക്കസ് കമ്പനിക്കാർ വന്നൊരു കൂടാരം ഇട്ടപ്പോ ഈ പയ്യൻ ആ സർക്കസ് കമ്പനി ഓണറിന്റെ അടുത്ത് പോയിട്ട്, എനിക്ക് എന്തെങ്കിലും ഇവിടെ ഒരു ജോലി തരുമെന്ന് അയാൾ ചോദിച്ചു. നിനക്ക് എന്ത് ജോലിയാ അറിയാ? എനിക്കൊരു ജോലിയൊന്നും അറിയില്ല. ആദ്യം കുറച്ചു കാലം അയാൾ എന്തൊക്കെയോ ട്രെയിൻ ചെയ്ത് നോക്കി, ഒരു ട്രെയിനിങ്ങും പറ്റുന്നില്ല. അപ്പൊ അയാൾക്കൊരു ജോക്കറുടെ ജോലി കൊടുത്തു അത്ര കുറച്ചു കാലത്തേക്ക്. വേഷം കെട്ടി വന്ന ആ നാട്ടിൽ തന്നെയാണ് സർക്കസ്, നാട്ടുകാർക്കൊക്കെ ഇയാളെ അറിയാം. അതും പറ്റിയില്ല. അയാളോട് പറഞ്ഞു, നീ എല്ലാ കാലത്തും ഈ ജോക്കർ വേഷം കെട്ടിയാൽ ശരിയാവില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഈ കമ്പിയുടെ മുകളിൽ കൂടെ നടക്കുന്നത് പഠിച്ചാലേ നിനക്ക് ഇനി ജോലി തരുള്ളൂ എന്ന്. നിവൃത്തിയില്ലാതെ രാമസ്വാമി കമ്പിയുടെ മുകളിൽ കൂടെ നടക്കാൻ പഠിച്ചു. ഇയാള് കമ്പി കൂടെ നടക്കാൻ പഠിച്ചിട്ട് അയാളുടെ ആദ്യത്തെ പ്രകടനമാണ്, അതായത് ഡിസ്പ്ലേ ആണ് സർക്കസ് കൂടാരത്തിൽ വെച്ച്. ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്, ഇയാളുടെ നാട്ടിൽ തന്നെയാണേ സർക്കസ്. അപ്പോ ഈ കമ്പിയുടെ മുകളിൽ കൂടെ നടക്കണം, ഇയാൾ വേഷമൊക്കെ മാറ്റിക്കൊണ്ടാണ്. അപ്പൊ ആളുകൾക്കൊന്നും അറിയില്ല അത് രാമസ്വാമിയാണ് എന്ന്. അപ്പൊ രാമസ്വാമി വേഷമൊക്കെ മാറ്റിയിട്ട് ഈ കമ്പിയുടെ മുകളിൽ കൂടെ നടക്കണം. ഇയാൾക്ക് ഭയം, നാട്ടുകാരെവിടെയെങ്കിലും അറിഞ്ഞാൽ കൂക്കി വിളിക്കുമല്ലോ, രാമസ്വാമിയാണെന്ന് അറിഞ്ഞാൽ കൂക്കുമല്ലോ, ബഹളം കൂട്ടുമല്ലോ എന്നൊക്കെ പേടി വരെ, ഉള്ളിൽ വരെ നെടുക്കം. ഇയാൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇയാള് കമ്പിയുടെ മുകളിലേക്ക് കയറി. കമ്പിയുടെ മുകളിൽ കയറുമ്പോൾ അറിയുന്ന ആളുകളുടെ ഒരുപാട് പേരുടെ മുഖം കാണുന്നു. അപ്പൊ തന്നെ ഭയം തുടങ്ങി. ചോട്ടിലേക്ക് ഒന്ന് നോക്കി, എപ്പോഴും ചോട്ടിലേക്ക് നോക്കിയപ്പോ ചോട്ടിലൊരു പുലി നിൽക്കണു. ഈ സർക്കസിലത്തെ പുലിയാണ്. ആ പുലിയും കൂടെ കണ്ടപ്പോ ഇയാൾക്ക് ശരിക്കും ഭയമായി. ഇനിയിപ്പോ ഞാൻ ചോട്ടിൽ വീണ് പുലി കടിച്ചാൽ അതെന്തായി? അത് വേറെ വിഷമാവും. പുലി വേറെ എവിടെ വന്ന് നിൽക്കണു? ഈ പുലിയൊന്നും നമുക്ക് പരിചയമില്ല. ഇനി പുലി എവിടെയെങ്കിലും കടിച്ചാലോ, പുലി എവിടെയെങ്കിലും പിടിച്ചു തിന്നാലോ, ഞാൻ ചോട്ടിൽ വീണ് വേഷമൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ കണ്ട അറിയല്ലോ, ഇങ്ങനെയൊക്കെ ഭയം. എപ്രാളായ അത്രേ. ഇയാള് മെല്ലെ കമ്പിയില് പകുതി ദൂരം നടന്നപ്പോ ഈ പുലി ഒന്ന് മുകളിലേക്ക് ഒന്ന് നോക്കുകയും ചെയ്തു. പുലി മുകളിലേക്ക് നോക്കി ഇയാൾ കാലും കൈയൊക്കെ വറച്ചിട്ട് മോളൊന്ന് പൊത്തുന്ന് ചോട്ടിലേക്ക് അങ്ങോട്ട് വീഴുകയും ചെയ്തു. ഇയാള് ചോട്ടിൽ വീണപ്പോ പുലി ഇയാളുടെ അടുത്തേക്ക് വരികയാണ്. ഇയാളെ കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചു ഭയന്നിട്ട്. പുലി മെല്ലെ ഇയാളുടെ അടുത്ത് വന്നിട്ട് ഇയാളുടെ ചെവിയുടെ അടുത്ത് വന്നു അത്രേ പുലി. എന്നിട്ട് പറഞ്ഞു, അത്രേ രാമസ്വാമി പേടിക്കേണ്ട, ഞാൻ കൃഷ്ണസ്വാമിയാണോ എന്ന്. നിനക്ക് വേഷമിട്ടിരിക്കണ മാതിരി എനിക്കൊരു വേഷമിട്ടിരിക്കണം. സർക്കസ് മുതലാളി പുലിയായിട്ട് എനിക്ക് വേഷം തന്നിരിക്കണം, അത്രേ ഉള്ളൂ. പേടിക്കേണ്ടതെന്നാണ് ഈ കഥ പറഞ്ഞിട്ട് പരമാചാര്യ പറഞ്ഞു, ഇതാണ് അദ്വൈതം എന്നാണ്. ഭഗവാൻ ഒരിടത്ത് രാമസ്വാമി, ഒരിടത്ത് കൃഷ്ണസ്വാമി, ഒരിടത്ത് പുലിയായിട്ടും ഒരിടത്ത് വേറൊരു വേഷം ഇട്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ വേഷമാണ്. വേഷം മാറ്റി കഴിഞ്ഞാൽ രണ്ടും വസ്തു ഒന്നാണ്, ഒരു വേദമില്ലാന്നാണ്. ഈശ ജീവയോർ വേഷദീപിത സത്സ്വഭാവത്തോ വസ്തു കേവലം വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപത. ഈശ ജീവയോഹോ വേഷദീപിത. ഈശ്വരനും ജീവനും ഈ വേഷത്തിലെ വ്യത്യാസമുള്ളൂ എന്നാണ്. വേഷം എടുത്തു കഴിഞ്ഞാൽ രണ്ടിനുള്ളിലും ഒരേ വസ്തു, ഒരേ ചേതനയാ, ഒരേ ചൈതന്യമാണ് ഇരിക്കുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പിന്നെ എങ്ങോട്ട് പോയാലും കാണുന്നത് മുഴുവൻ ഭഗവാനായിരിക്കും. ഭഗവാനല്ലാതെ വേറെ ഒന്നിനും അതിന് കാണാൻ പറ്റില്ല. അത് ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ഭഗവാന്റെ പൂജയായിരിക്കും. അയാൾ ഉറങ്ങുന്നത് സമാധിയായിരിക്കും. അയാളെ കഴിക്കുന്ന ആഹാരമൊക്കെ യജ്ഞമായിരിക്കും, ഹോമമായിരിക്കും, എല്ലാം. അതാണ് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഹുതം, ബ്രഹ്മയുവ തേന ഗന്തവ്യം, ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ അവൻ എന്ത് പ്രവൃത്തി ചെയ്താലും അതൊക്കെ ബ്രഹ്മമാണ്. ഭഗവാനെ അറിഞ്ഞവൻ അവൻ എന്ത് പ്രവൃത്തി ചെയ്താലും അതൊക്കെ ഭഗവാനാണ്. ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല. തന്റെ അന്തരംഗത്തിൽ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ ജപോ ജൽപ്പശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാതി ആഹുതിവിധി പ്രണാമ സംവേശ സുഖമഖിലം ആത്മാർപ്പണ ദൃശ സപര്യാപര്യസ്തവ ഭവതു എന്നേ വിലസിതം. സൗന്ദര്യലഹരിയിൽ പറയുന്നതാണ്, ഞാൻ പറയുന്നതൊക്കെ ജപമാണ്. ഞാൻ കൈകൊണ്ട് കാണിക്കുന്ന ആംഗ്യമൊക്കെ അമ്മയെ പൂജിക്കുന്ന മുദ്രയാണ്. കാലുകൊണ്ട് നടക്കുന്നത് പ്രദക്ഷിണമാണ്. കഴിക്കുന്ന ആഹാരം ആഹുതിയാണ്. ഉറക്കം സമാധിയാണ്. അന്തരംഗത്തിൽ ഭഗവത് സ്മൃതി ജാഗ്രതമായി കഴിഞ്ഞാൽ, ഉണർന്നു കഴിഞ്ഞാൽ എന്തു പ്രവൃത്തി ചെയ്താലും അതൊക്കെ ഭഗവത് ആരാധനയായിട്ട് മാറും. അങ്ങനെ മാറണം എന്നാണ് ഇവിടെ. മനസ്തേ പാദാബ്ജേനിവസതു വചസ്തോത്രഭണിതോ കരൗചാഭ്യർച്ചായാം ശ്രുതിരപി കഥാകന്ദനവിധോ തവ ധ്യാനേ ബുദ്ധി നയനയുഗളം മൂർത്തിവിഭവേ. കണ്ണെന്തിനാ? ഭഗവാന്റെ രൂപത്തിനെ കാണാനായിട്ട്. അന്തരംഗത്തിൽ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന രൂപമൊക്കെ ഭഗവാന്റെ രൂപമാണ്. ഭഗവാന്റെ രൂപമല്ലാതെ വേറെ ഒരു രൂപമല്ല എന്നാണ്. എല്ലാ രൂപം ഭഗവാന്റെ രൂപമായിട്ട് തീരും. അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ ആരംഭമായ പടിയില് ഭഗവാന്റെ രൂപം കാണുക എന്ന് വെച്ചാൽ ഭഗവാന്റെ മൂർത്തിയെ മുമ്പിൽ വെച്ചുകൊണ്ട് ദർശിച്ചുകൊണ്ടിരിക്കുക, അതിലേ ആനന്ദം കണ്ടെത്തുക എന്നാണ്. നയനയുഗളം മൂർത്തി വിഭവേ ഹേ ശംഭോ പരഗ്രന്ഥാൻ കൈർവാ പരമശിവ ജാനേ പരമതഹ. എനിക്ക് വേറെ ഒരു മതവും ഒന്നും എനിക്ക് അറിയില്ല. വേറെ ഗ്രന്ഥങ്ങളിലോ ശാസ്ത്രങ്ങളിലോ ഒന്നിലും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്നാണ്. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഭഗവത് ഭക്തി, ഭഗവത് വിചാരം, ഭഗവത് ആനന്ദം ഇതിലേ ഞങ്ങൾ തൃപ്തരായിട്ടിരിക്കുന്നു. വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നാണ്. മറ്റുള്ളതിനെയൊക്കെ ആരാധിക്കുന്നത് എങ്ങനെയാ? ഭഗവാനെ പോലും ഭഗവാനെ സ്മരിക്കാതെ. ഇന്നലെ ദേവത, ഈശ്വരൻ എന്ന് രണ്ട് സങ്കല്പം പറഞ്ഞല്ലോ. ഈശ്വരനെ, ഈശ്വര ഭാവം കൂടാതെ ദേവതാരൂപേണ സ്മരിക്കുന്നതുണ്ടല്ലോ. അതൊക്കെ കുപ്പിച്ചില്ലിനെ വെള്ളിയാണെന്ന് കരുതുന്ന മാതിരിയോ, അരിമാവ് വെള്ളത്തിന് പാലാണെന്ന് കരുതുന്ന മാതിരിയോ, മരുഭൂമിയിൽ കാണുന്ന ജലം അത് ശരിക്കും കുടിക്കാവുന്ന തീർത്ഥമാണെന്ന് കരുതുന്ന മാതിരിയോ ഒക്കെയാണ് എന്നാണ്. യഥാ ബുദ്ധിശുക്തൗരജതമിതി കാചാശ്മനിമനി ജലേ പൈഷ്ടേ ക്ഷീരം മൃഗതൃഷ്ണാ സുസലിലം തഥാ ദേവഭ്രാന്ത്യാ ഭജതി ഭവദന്യം ജഡജന മഹാദേവേശം ത്വാം മനസി ചനമത്വാ പശുപതേ. ഹേ പശുപതേ ഭഗവാൻ, അങ്ങേ മനസ്സിൽ നമത്വ, മനസ്സിൽ അങ്ങേ ഒന്ന് സ്മരിക്കുക പോലും ചെയ്യാതെ ദേവതകളെ, അല്ലെങ്കിൽ ദേവതകൾ ലോക വിഷയങ്ങളും ഒക്കെ ആവാം, മറ്റു വിഷയങ്ങളെയൊക്കെ സ്മരിക്കുന്നതുണ്ടല്ലോ. യഥാ ബുദ്ധി ശുക്തൗരജതമിതി ശുക്തിക, ഈ ചിപ്പി മുത്തിന്റെ ചിപ്പി ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ കടൽക്കരയിലൊക്കെ കിടക്കുന്ന ഈ ചിപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളിയാണോ എന്ന് തോന്നും ദൂരത്തെന്ന് നോക്കിയാൽ. ശുക്തിക കണ്ടു കഴിഞ്ഞാൽ വെള്ളിയാണ് എന്ന് കരുതുക, ഒരു ഭ്രമം വരുന്നു എന്നാണ്. യഥാ ബുദ്ധി ശുക്തവും രജതമിതി, കുപ്പിച്ചില്ല എവിടെയോ ഒരിടത്ത് കാട്ടിൽ എവിടെയോ കിടക്കുന്ന ഒരു തിളങ്ങിക്കൊണ്ടിരിക്കുന്നു, അതെന്തോ രത്നമാണ് വൈരമാണ് എന്ന് കരുതി പോയി എടുത്തു നോക്കുമ്പോ വെറും കുപ്പിച്ചില്ലാണ്. കാജാശ്മനി മണി പൈഷ്ടേ ജലേ ക്ഷീരം, അരിമാവ് കലക്കി വെച്ച് അരി കലക്കി വെച്ച ആ മാവ് വെള്ളത്തിനെ പാലാണെന്ന് കരുതി കുടിച്ചാൽ എങ്ങനെയുണ്ടാവും. മൃഗതൃഷ്ണാസു സലിലം, മരുഭൂമിയില് മരുപ്പച്ച അല്ലെങ്കിൽ മരുഭൂമിയില് ജലം കാണും, മിറേജ്. ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നദി ഓടുകയാണോ എന്ന് തോന്നും. വളരെ ദാഹിച്ചിരിക്കുമ്പോ ആ ഇതിനെ ആര് മരുഭൂമി എന്ന് പറഞ്ഞു, എത്ര വെള്ളമായി മരുഭൂമിയിലെന്ന് തോന്നും ദൂരത്തുനിന്ന്. പാത്രം ബക്കറ്റും കയറും ഒക്കെ ആയിട്ട് ഓടി പോകുമ്പോ അവിടെ പോകുമ്പോ വെള്ളം നമ്മൾ പുറപ്പെട്ട സ്ഥലത്താണ്. വെറുതെ ഓടിയത് വെറുതെ ആയി, മെനക്കെട്ടത് വെറുതെ ആയി എന്ന് തോന്നിപ്പോകും. തിരിച്ചു വന്നാൽ ഇവിടെ ഇല്ല, അവിടെ തന്നെയാണ്. ദൂരത്തെ പ്രകാശങ്ങളുടെ പ്രകാശത്തിന്റെ എന്താ അതിന്റെ ഒരു കേളിയാണ് നമുക്കത് ജലമുള്ള മാതിരി ഒരു ഭ്രമ ഉണ്ടാക്കുന്നത്. ഇതുമാതിരി ആണ് ഭഗവാനാണ് എന്ന് വിചാരിച്ച് ലോകത്തിലിരിക്കുന്ന ഏതൊക്കെയോ വിഷയങ്ങളെ, ഏതൊക്കെയോ ദേവതകളെ, ഏതൊക്കെയോ മനുഷ്യരെ ഒക്കെ നമ്മൾ ഉപാസിക്കുന്നത്. ഭഗവത് ബുദ്ധി ഇല്ലാതെ എന്തിനെ തന്നെ ആയാലും ശരി, വിഗ്രഹമായാലും ശരി, മഹാത്മാക്കളായാലും ശരി, ആരെയായാലും അവരെ ഭഗവാനാണ്, അനന്തമായ വസ്തുവാണ് എന്ന് വിചാരിച്ചാൽ ഭഗവാനായിട്ട് കാണാം. അവരൊരു വ്യക്തിയാണ് എന്ന് കരുതിയാൽ അത് എന്ത് ആരാധനയായാലും അത് ഭൗതികമാണ്, അത് ദേവതാരാധനയാണ്. അതൊരു ദേവതയാണ്, നമ്മളെ പോലെ ഒരു ദേവതയാണെന്ന് കരുതി കഴിഞ്ഞാൽ അത് ദേവതാരാധനയാണ്, ഈശ്വരാരാധനയാവില്ല. എന്തിനെ പൂജിക്കുന്നുവോ അതിനെ സർവശക്തൻ, സർവവ്യാപി എന്നുള്ള ഭാവം ആദ്യം ഉള്ളിൽ വരണം. സർവവ്യാപിയായ ചൈതന്യത്തെയാണ് നമ്മൾ വിഗ്രഹത്തിൽ പൂജിക്കുന്നത് എന്നുള്ള ഭാവം വരണം. എന്നാൽ ആ വിഗ്രഹാരാധന ഈശ്വരാരാധനയായിട്ട് മാറും. ഇല്ല, അത് ലിമിറ്റഡ് ആയിട്ട് അല്പമായിട്ടുള്ള ഒരു ജീവനെ മാതിരി, നമ്മുടെ മാതിരി ഒരു ജീവനാണ് എന്നുള്ള ഒരു കരുതൽ വന്നു കഴിഞ്ഞാൽ അതൊരു ദേവതയായിട്ടേ ഇരിക്കുള്ളൂ, ഈശ്വരനായിട്ട് ഇരിക്കില്ല. പലപ്പോഴും ഈ ശിവനും വിഷ്ണുവും കൂടെ ശണ്ട കൂടി, ഈ ദേവതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടി, ഇങ്ങനത്തെ കഥകളൊക്കെ ആരംഭത്തിൽ വളരെ പ്രാകൃതരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള കഥകളാ. ഭാഗവതം പറയുമ്പോൾ തന്നെ പലപ്പോഴും ചിലപ്പോൾ മനസ്സിന് വിഷമം തോന്നും. ചിലരൊക്കെ ആ ഭാഗങ്ങൾ, പുരാണപ്രായമായ ഭാഗങ്ങളെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് അതിനെയൊക്കെ പൊക്കി കാണിച്ച് അത് വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറയും. അതൊക്കെ ചില എന്താ പുരാണ ലക്ഷണം കൊണ്ടുവരാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യും. അങ്ങനെ പൊക്കുമ്പോൾ എന്താവുന്നു, വിഷ്ണുപരമായ പുരാണമാണെങ്കിൽ അതിൽ ശിവനെ താഴ്ത്തുന്നു എന്ന് വെച്ചാൽ ആ ഭാഗത്തിന് നമ്മൾ പൊക്കി പിടിച്ചാൽ നമ്മൾ ഒപ്പം വിഷ്ണുവിനെയും താഴ്ത്തുന്നുണ്ട്. കാരണം അവിടെ വിഷ്ണു വേറെ, ശിവൻ വേറെ എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞു. അപ്പൊ തന്നെ വിഷ്ണുവിനെ താഴ്ത്തി കഴിഞ്ഞു. കാരണം വിഷ്ണുവിൽ നിന്ന് അന്യനായിട്ടൊരു ശിവൻ ഉണ്ടല്ലോ. അപ്പൊ വിഷ്ണു എങ്ങനെ അനന്തനായ വസ്തുവായി തീരും? അനന്തമായ വസ്തുവാണെങ്കിൽ ഒന്നേ ഉണ്ടാവാൻ വഴിയുള്ളൂ. ഇത് ആലോചിച്ച് നോക്കുക, അനന്തമായ വസ്തുവാണെങ്കിൽ ഒന്നേ ഉണ്ടാവാൻ വഴിയുള്ളൂ, ഇല്ലെങ്കിൽ രണ്ട് അനന്തം വരില്ലല്ലോ. രണ്ട് അനന്തം വന്നാൽ ഒന്ന് ഒന്നിനെ ലിമിറ്റ് ചെയ്യില്ലേ, ഒന്ന് ഒന്നിനെ അന്തമുള്ളതാക്കില്ലേ? രണ്ട് അനന്തം വരില്ല, ഒരേ ഒരു അനന്തമായ വസ്തുവേ ഉണ്ടാവാൻ വഴിയുള്ളൂ. അപ്പൊ വിഷ്ണു അനന്തമായ വസ്തുവാണെങ്കിൽ വിഷ്ണു വേറെ, ശിവൻ വേറെ എങ്ങനെ ഭാവം വരും? ശിവൻ അനന്തമായ വസ്തുവാണെങ്കിൽ ശിവൻ വേറെ, വിഷ്ണു വേറെ എന്നുള്ള ഭാവം വരാൻ പാടില്ല. അപ്പോ പുരാണങ്ങളൊക്കെ പറയുമ്പോ, പ്രത്യേകിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഈ ഒരു കാര്യത്തിൽ വളരെ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടിരിക്കണം. അതിനെ ദേവതയാക്കി തീർക്കരുത് നമ്മൾ. അത് സർവേശ്വരനാണ്, ഒരു ഭേദവുമില്ല. കഥ പറയുമ്പോ കഥ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ഒക്കെ പറയും. പുരാണങ്ങളുടെയോ അതിൽ പറയുന്ന കഥകളുടെയോ ഒക്കെ ഉദ്ദേശം നമ്മളുടെ ഉള്ളിലെ ഭഗവത് ഭക്തി, അനന്തമായ ആ ചൈതന്യത്തിൽ മനസ്സിനെ ആവേശിപ്പിക്കാനുള്ള ഒരു വഴി, വിവേകം, വൈരാഗ്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഭാഗവതകാലം തന്നെ അവസാനം വന്ന് കഥായിമാസ്തേ കഥിതാ മഹീയസം വിദായ ലോകേഷു യശഃ പരയുഷം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വജോ വിഭൂതിർ നതു പാരമാർത്ഥ്യം. ഇതൊക്കെ വൈരാഗ്യവും വിജ്ഞാനവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് മുഖ്യ ഉദ്ദേശം, ലക്ഷ്യം അതാണ് എന്നാണ്. വിജ്ഞാനവും വൈരാഗ്യവും വിവേകവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണ ചരിത്രങ്ങളൊക്കെ പറയുന്നതെന്നല്ലാതെ അതിന്റെ പേരിൽ നമ്മൾ ശണ്ട കൂടരുത്, അതിന്റെ പേരിൽ ദ്വൈത ബുദ്ധി, ഭേദബുദ്ധി വന്നു പോകരുത്. ഇതൊക്കെ ഒരേ വസ്തുവാണ് എന്നുള്ള ദൃഢബോധം വരണം. അല്ലെങ്കിൽ ഈ ദേവതയാണെന്ന് ഭജിക്കാൻ തോന്നിപ്പോകും നമുക്ക്. ആ ദേവതാബുദ്ധി വരരുത്. അതാണ് ഇവിടെ പറഞ്ഞത്, എത്രയോ ദേവതകളുണ്ട്, എനിക്ക് അതിനൊന്നും ഒരു താല്പര്യവുമില്ല. യഥാ ബുദ്ധിശുക്തൌ രജതമിതി കാജാശ്മനിമണി ജലേ പൈഷ്ടേ ക്ഷീരം മൃഗതൃഷ്ണാസു സലിലം തഥാ ദേവഭ്രാന്ത്യ ഭജതി ഭവദന്യം ജഡജന മഹാദേവേശം ത്വാം മനസിച്ച നമത്വ പശുപതേ. വേറെ ഒന്ന് ഭഗവാൻ സർവവ്യാപിയാണ്, ഭഗവാൻ സർവാന്തര്യാമിയാണ്, എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. പ്രേമസ്വരൂപനായിട്ട്, ശുദ്ധമായ പ്രേമമേ സ്വരൂപമായിട്ട് ഭഗവാൻ ഓരോരുത്തരുടെയും ഹൃദയത്തിലിരിക്കുന്നുണ്ട്. ആ ഭഗവാനെ ആരാധിക്കാൻ നമുക്ക് ഹൃദയത്തിൽ ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, ഭക്തി. വേറെ ഒന്നിനെയും ഭഗവാൻ നോക്കുന്നില്ല. ഭക്തിയാ തുഷ്യതി കേവലം നച്ച ഗുണൈഹി ഭക്തിപ്രിയോ മാധവ. ഭക്തി കൊണ്ടാണ് ഭഗവാൻ തുഷ്ടനാവുന്നത്, പ്രേമം കൊണ്ടാണ് ഭഗവാൻ തുഷ്ടനാവുന്നത് എന്നല്ലാതെ, നമ്മൾ എത്ര വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, ഇതൊന്നും ഭഗവാന് പ്രശ്നമല്ല. ഭഗവാന് വേണ്ടത് നമ്മളുടെ ഹൃദയമാവുന്ന പുഷ്പത്തിന് ഭഗവാന് കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ്. വലിയ വലിയ ഭക്തന്മാരുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ, അവരൊരു ഘട്ടം കഴിഞ്ഞാൽ ബാഹ്യ ആചാരങ്ങളൊക്കെ വിട്ട് അതിനുമേലെ ഭഗവത് ഭജനം എന്നുള്ളതേ നിരന്തരം, ഭഗവത് സ്മരണ, ഭഗവത് നാമജപം, ഭഗവത് കഥാശ്രവണം, ഭഗവത് ചിന്തനം, ഭഗവത് ധ്യാനം, അതിലേ മനസ്സിനെ വെച്ചുകൊണ്ട് ബാഹ്യ ശാരീരികമായ ക്രിയകൾക്ക് അതീതരായിട്ട് പോകുന്നു അവര്. ആ ലക്ഷ്യത്തിലേക്ക് പോകണം. എന്നും നഴ്സറി ക്ലാസ്സിലേ ഇരിക്കാൻ പാടില്ല. നഴ്സറി ക്ലാസ്സിൽ പഠിക്കേണ്ട കാലത്ത് നഴ്സറി ക്ലാസ്സിൽ പഠിക്കണം. എത്ര വർഷം കഴിഞ്ഞാലും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ അവിടെ തന്നെ ഇരിക്കാമെന്ന് പറയാൻ പാടില്ല. അവിടുന്ന് അങ്ങോട്ട് പോകണം എന്നാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയോ പുഷ്പത്തിനെ തേടിക്കൊണ്ട് നടക്കുന്നു, ഹൃദയത്തിന് സമർപ്പിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോര വിഭിനേ വിശാലേ ശൈലേ ജഭ്രമതി കുസുമാർത്ഥം ജഡമതി സമർപ്പേകം ചേതസ്സരസിജമുമാനാഥ ഭവതേ സുഖേനാവസ്ഥാതും ജനൈഹന ജാനാതി കിമഹോ. ഹോ, ഈ ജനങ്ങൾക്ക് എന്താ ഇത് അറിയാത്ത ഈ രഹസ്യം എന്നാണ്. ഗഭീരേ കാസാരേ, പൂ വലിക്കാനായിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാല് അവിടെ എവിടെ എവിടെയൊക്കെയോ തേടിക്കൊണ്ട് നടക്കണമെന്നാണ്. കാട്ടിൽ എവിടെയൊക്കെ പോയിട്ട് ഏതോ തടാകത്തിലൊക്കെ ചാടി പൂവൊക്കെ വലിച്ചുകൊണ്ട് വന്ന് വിശതി വിജനേ ഘോരവിപിനെ, കാട്ടിലും അവിടെ എവിടെയൊക്കെ പുഷ്പത്തിനെ തേടിക്കൊണ്ട് നടക്കുന്നു. വിശാലേ ശൈലേ പർവ്വതത്തിന്റെ മുകളിൽ അവിടെ എവിടെയൊക്കെ പുഷ്പത്തിന് വേണ്ടി നടക്കുകയാണ് എന്നാണ്. കുസുമാർത്ഥം ജഡമതി മന്ദബുദ്ധി എന്നാണ് പറയുന്നത്. മന്ദബുദ്ധിയായിട്ടുള്ളവൻ ഈ ബാഹ്യത്തിനേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുഷ്പം എന്തോ വീട്ടിലിരിക്കുന്ന പുഷ്പം ഉള്ളത് വെച്ചുകൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്താൽ ഭഗവാൻ തൃപ്തനായിക്കൊള്ളും. ആ പുഷ്പത്തിനെ സമർപ്പിക്കാൻ അതും അതെല്ലാം മുഖ്യം. ആ പുഷ്പം നമ്മളുടെ ഹൃദയത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. സുമനാഹ എന്നൊരു വാക്കുണ്ട് സംസ്കൃതത്തിൽ. ആ വാക്കിന് അർത്ഥം എന്താന്ന് വെച്ചാല് പുഷ്പം എന്നൊരു അർത്ഥമുണ്ട്, വേറൊരു അർത്ഥം നല്ല മനസ്സെന്നാണ്. നല്ല